നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ ഒരു പിഴശിക്ഷ കിട്ടുന്നത് അത്ര അപൂർവമല്ല. ട്രാഫിക് നിയമങ്ങളൊക്കെ ഏറ്റവും അധികം പാലിച്ച് വണ്ടിയോടിക്കുന്നവരാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പാർക്കിംഗ് ഫൈൻ വന്ന് വീഴാം. പിഴ എന്ന് പറയുന്നത് ശിക്ഷകളുടെ ഏറ്റവും നിസ്സാരമായ ഒന്നാണ്. നിശ്ചിത തുകയടച്ചാൽ അതോടെ തീരും. പക്ഷേ ഈ പിഴത്തുക അടച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് ചിലപ്പോൾ സ്ഥിതി കൈവിട്ടു പോകുന്നതിലേക്ക് വരെ എത്താം. പിഴയടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളുണ്ടാകാം എന്നാണ് SBS മലയാളത്തിന്റെ ഓസ്ട്രേലിയൻ വഴികാട്ടി എന്ന പരിപാടിയിൽ ഈ ആഴ്ച നമ്മൾ പരിശോധിക്കുന്നത്. SBS മലയാളത്തിന്റെ ഈ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിശേഷങ്ങളും ഇത്തരത്തിൽ SBS മലയാളം എത്തിക്കുന്നുണ്ട്. അവ കേൾക്കാനായി SBS മലയാളം ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും. എന്താണ് പിഴ? ഫൈൻ എന്നോ പെനാൽറ്റി എന്നോ ഇൻഫ്രഞ്ച്മെന്റ് നോട്ടീസ് എന്നോ ഒക്കെ ഓസ്ട്രേലിയയിൽ അറിയപ്പെടുന്ന ഒരു ശിക്ഷാ നടപടിയാണ് ഇത്. ഗതാഗത നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ് രാജ്യത്ത് ഏറ്റവുമധികം പിഴശിക്ഷ നൽകുന്നത്. അത് ഡ്രൈവിംഗ് നിയമങ്ങൾ ലംഘിക്കുമ്പോഴോ പാർക്കിംഗ് നിയമങ്ങൾ ലംഘിക്കുമ്പോഴോ അതുമല്ലെങ്കിൽ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിക്കുമ്പോഴോ ആകാം. പക്ഷേ ഗതാഗത മേഖലയിൽ മാത്രമല്ല പിഴയുള്ളത്. വോട്ട് ചെയ്യാത്തത് മുതൽ പൊതുസ്ഥലത്ത് അസഭ്യം പറയുന്നത് വരെ പിഴശിക്ഷ ലഭിക്കാവുന്ന ഒട്ടേറെ സാഹചര്യങ്ങളുണ്ടെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് വോളങ്കോങ്ങിൽ നിയമവിഭാഗം പ്രൊഫസറായ ജൂലി ക്വിൽറ്റർ പറയുന്നു.
If you don't, for instance, turn up to jury duty, you can be fined for not doing that. Or if you don't vote at one of the compulsory elections in Australia, I mean, you can be fined for swearing in public. So it's known as offensive language. And now typically the offence is dealt with by way of a fine. You can be fined for dumping rubbish somewhere, for smoking in a place where you're not allowed to smoke.
പിഴശിക്ഷ നൽകാനും ഈടാക്കാനുമെല്ലാം വിവിധ സർക്കാർ വകുപ്പുകൾക്ക് അധികാരമുണ്ട്. കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയ പിഴകൾ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം. ഓസ്ട്രേലിയയുടെ ഓരോ ഭാഗത്തും പിഴശിക്ഷ നൽകുന്നതിനും പിഴ ഈടാക്കുന്നതിനും പിഴശിക്ഷയെ ചോദ്യം ചെയ്യുന്നതിനുമെല്ലാമുള്ള നിയമങ്ങളിൽ നേരിയ വ്യത്യാസങ്ങളുമുണ്ട്. എങ്കിലും പൊതുവായി നോക്കിയാൽ പിഴയടയ്ക്കാൻ ഒരു നോട്ടീസ് ലഭിച്ചാൽ അത് അടയ്ക്കുക അല്ലെങ്കിൽ നടപടിയെ ചോദ്യം ചെയ്യുക എന്നീ മാർഗങ്ങളാണ് രാജ്യത്തുള്ളത്. ചോദ്യം ചെയ്യുന്നത് പിഴ ഈടാക്കുന്ന ഏജൻസിയിൽ തന്നെയാകാം, അല്ലെങ്കിൽ കോടതിയിൽ പോകാം. പക്ഷേ കോടതിയിൽ പോകാൻ തീരുമാനിക്കുന്നത് ഏറെ ശ്രദ്ധിച്ചു വേണമെന്നാണ് ഡോക്ടർ ക്വില്ലർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം കോടതി ആ പിഴശിക്ഷ ശരിവച്ചാൽ അത് നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡിന്റെ ഭാഗമാകാം.
Fine is actually a criminal offence, and so if you pay it off, it doesn't go on your record. But if you elect to deal with that in court and it's upheld, then that forms part of your criminal record. People don't actually realise that. So sometimes people think, oh, it's outrageous that I've been issued this fine. I'm going to contest this in court. But most of the offences for which fines are issued are very hard to argue against.
ഫൈൻ ചോദ്യം ചെയ്ത് കോടതിയിൽ പോകുമ്പോൾ മറ്റു പല കാര്യങ്ങളും കണക്കിലെടുക്കണമെന്നാണ് വിദഗ്ധോപദേശം. കടുത്ത കോടതി ചെലവാണ് ഇതിൽ ഒരു കാര്യമായി NSW ലീഗൽ എയ്ഡിൽ വർക്ക് ഡെവലപ്മെന്റ് ഓർഡർ സോളിസിറ്ററായ കേഴ്സ്റ്റി ഹാരിസൺ ചൂണ്ടിക്കാട്ടുന്നത്. കോടതിയിൽ തോറ്റാൽ ഒരുപക്ഷെ കൂടുതൽ ശിക്ഷ കിട്ടാനും വഴിയുണ്ട്.
People should get legal advice before they court elect. There are strict time limits that apply, so don't delay. People who are on visas should certainly get legal advice before they court elect, because if they're not successful in court, a conviction can be imposed, and that conviction may breach the behavioural conditions of their visa.
പിഴ നോട്ടീസ് കിട്ടിയിട്ട് അത് അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പിഴ നോട്ടീസുകൾ ഒരിക്കലും കാലഹരണപ്പെടില്ല. അതായത് നിങ്ങൾ അടയ്ക്കാത്തിടത്തോളം നിങ്ങളുടെ പേരിലെ പിഴ നോട്ടീസ് അവിടെ തന്നെ ഉണ്ടാകും. ലേറ്റ് പേയ്മെന്റ് ഫീസ് ഉൾപ്പെടെയായി തുക കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് ഉടൻ പിഴ അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ പിഴ ഈടാക്കുന്ന ഏജൻസിയെ അക്കാര്യം ബോധ്യപ്പെടുത്താം. പല തവണകളായി പിഴത്തുക അടയ്ക്കുന്നതുപോലുള്ള പല ഇളവുകളും അവർ നൽകും. ഉദാഹരണത്തിന്, ന്യൂ സൗത്ത് വെയിൽസിലാണെങ്കിൽ റവന്യൂ NSW ബന്ധപ്പെട്ടാൽ തവണകളായി പിഴയടയ്ക്കാനുള്ള ഒരു പേയ്മെന്റ് പ്ലാൻ തയ്യാറാക്കാം.
There are a number of alternative kind of resolution options like payment arrangements, like work and development orders, like write-off applications. There are a number of ways that people can get help. So I guess a key message is don't ignore the fine or don't ignore your fines. Either contact your local community legal centre or Law Access if you're in New South Wales and ask for some help.
ഇത്തരം നടപടികളൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിഴത്തുക ഈടാക്കാൻ ഏജൻസികൾ മറ്റു മാർഗങ്ങളിലേക്ക് കടക്കും. ഓരോ സംസ്ഥാനത്തും ഇതിന് വ്യത്യസ്തമായ രീതികളുണ്ട്. എങ്കിലും പൊതുവായി നോക്കിയാൽ വസ്തുവകകൾ പിടിച്ചെടുക്കൽ, ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ ശമ്പളത്തിൽ നിന്നോ തുക ഈടാക്കൽ തുടങ്ങിയ നടപടികളാകും അധികൃതർ സ്വീകരിക്കുന്നത്. വിക്ടോറിയയിൽ പിഴശിക്ഷ നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിയായ ഫൈൻസ് വിക്ടോറിയയുടെ ആക്ടിംഗ് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ക്രൈഗ് ഹോവാർഡ്. നിങ്ങളുടെ വാഹനം പിടിച്ചെടുക്കുകയോ ലൈസൻസ് റദ്ദാക്കുകയോ പോലും ചെയ്യാൻ ഏജൻസികൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു.
So if you fail to pay the fine, fees will be added. Those fees will depend upon the nature of the underlying fine, so they differ. But it does mean you now have to pay more. In addition to that, enforcement action can be taken against a person. Enforcement action includes a range of things such as the sheriffs can wheel clamp your car. Alternatively, the Director of Fines Victoria can ask the Transport Authority to suspend your registration until you pay the fine or to suspend your driver's license.
ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതും റദ്ദാക്കുന്നതുമാണ് പിഴയടയ്ക്കാൻ വിസമ്മതിക്കുന്നവർക്ക് ഏറ്റവും അധികം ലഭിക്കുന്ന ശിക്ഷ. അതിനി പിഴ നോട്ടീസ് കിട്ടിയത് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട കുറ്റത്തിനല്ലെങ്കിൽ പോലും ഇത്തരം തുടർനടപടികളിലേക്ക് കടക്കാൻ അധികൃതർക്ക് കഴിയുമെന്ന് കേഴ്സ്റ്റി ഹാരിസൺ പറഞ്ഞു.
A common misconception around fines in New South Wales is that if you don't pay your fines and your fines go into enforcement, revenue has powers to impose sanctions upon you, like driver license sanctions or garnishing your bank account. That can happen for all types of fines. So you could be fined for not voting and then not pay that fine and then have your license suspended even though you were fined for an offence that's not related to driving.
ഒരു ഫൈൻ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്മേലുള്ള നടപടി എന്തുതന്നെയായാലും ഏറ്റവും നിർണായകമായ ഒരു ഘടകം സമയമാണ്. കാരണം നടപടി ചോദ്യം ചെയ്യാൻ ഏജൻസികൾ അനുവദിക്കുന്നത് വളരെ ചെറിയ സമയപരിധി മാത്രമാകും. വിക്ടോറിയയിൽ ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴ ചോദ്യം ചെയ്യാൻ 28 ദിവസം മാത്രമാണ് കഴിയുകയെന്ന് ക്രൈഗ് ഹോവാർഡ് പറഞ്ഞു.
When you receive, for example, a traffic camera fine, if you're not, were not the driver on the day in which the offence took place and you wish to nominate a driver, you have a very small 28-day window in which to nominate the person. If that nomination is accepted by the enforcement agencies, the fine will be cancelled and reissued in the name of the person that you have nominated. That's a very important first step to take within a short period of time after initially receiving the fine.
എന്തായാലും ആത്യന്തികമായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പിഴയടയ്ക്കാൻ ഒരു നോട്ടീസ് കിട്ടിയാൽ അതിനെ നിസ്സാരമായി തള്ളിക്കളയാതിരിക്കുക.
Ignoring a fine is not a good idea. Fines do not expire and they'll continue to be enforced indefinitely. The fine increases in size the longer it's left and the type of action that can be taken increases whilst the options decrease.
ഓസ്ട്രേലിയയിൽ പിഴശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നും പിഴ അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുമാണ് ഇതുവരെ നമ്മൾ പരിശോധിച്ചത്. ഇത്തരത്തിൽ ഓസ്ട്രേലിയയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട വിശദാംശങ്ങളും SBS മലയാളത്തിന്റെ ഓസ്ട്രേലിയൻ വഴികാട്ടി എന്ന പോഡ്കാസ്റ്റ് പരമ്പരയിൽ ലഭ്യമാണ്. ഓസ്ട്രേലിയൻ വഴികാട്ടി എല്ലാ ആഴ്ചയും SBS മലയാളത്തിൽ കേൾക്കാം. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.